1989 സ്ഥാപിതമായ സുധർ എന്ന സംഘടനയുടെ സ്ഥാപകയും മനഃശാസ്ത്രജ്ഞയുമായ ശ്രീമതി ഗീത ജേക്കബുമായി ഫാദർ വില്യം നെല്ലിക്കൽ നടത്തുന്ന അഭിമുഖമാണ് ഇന്ന്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന വിശേഷണം പലവിധത്തിലുള്ള സാമൂഹ്യ തിന്മകളുടെ അതിപ്രസരത്താൽ ഇന്ന് ഒട്ടും ചേരാത്തൊരവസ്ഥയിലെത്തിയിരിക്കുന്ന കൊച്ചു കേരളത്തിൽ ഈ അവസ്ഥയ്ക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും വഴിയൊരുക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് ലഹരി വസ്തുക്കളുടെ അഥവാ മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ദുരുപയോഗം. കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല മയക്കുമരുന്ന് ദുരുപയോഗമെന്നും അത് ആഗോളവ്യാപകമാണെന്നും നമുക്കറിയാമല്ലോ. മയക്കുമരുന്ന് ഉപയോഗം യുവതയുടെ ഒരു ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ ദൂഷ്യഫലം ആ ഉപയോഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, മറിച്ച് സമൂഹത്തിൽ പല തിന്മകൾക്കും കാരണമാകുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം ശക്തി ആർജിച്ചിരിക്കുന്ന ഒരു സംസ്ഥാനമായ കേരളത്തിലും കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലും മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം നടത്താനും മയക്കുമരുന്നിന് അടിമകളായവരെ പുനരധിവസിപ്പിക്കാനും വെളിച്ചം, ദീപനാളം, ജ്വാല എന്നൊക്കെ അർത്ഥം വരുന്ന സുഡർ എന്ന സംഘടന സ്ഥാപിച്ചുകൊണ്ട് നിശ്ചയദാർഢ്യത്തോടെ സധൈര്യം ഇറങ്ങിത്തിരിച്ച ശ്രീമതി ഗീത ജേക്കബ് ഈ സംഘടനയുടെ സ്ഥാപന പശ്ചാത്തലവും അഭിമുഖീകരിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളും വിവരിക്കുന്നു ഈ അഭിമുഖത്തിൻ്റെ ആദ്യ ഭാഗത്ത്.
മാഡം ഗീത ജേക്കബ്, ഗീത ജേക്കബ് എന്ന് അറിയപ്പെടുന്ന എലിസബത്ത് ജേക്കബിന് വത്തിക്കാൻ റേഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു മനഃശാസ്ത്ര വിദഗ്ധയായ അങ്ങ് ഈ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു, എങ്ങനെ അതിൻ്റെ പ്രയോക്താവായി?
ഞാൻ ഇതിന് മറുപടി പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെയൊരു അവസരം എനിക്ക് സംസാരിക്കാൻ കിട്ടിയതിൽ ദൈവത്തോടും സഭയോടും വത്തിക്കാൻ റേഡിയോടും എൻ്റെ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. സ്വാഗതത്തിന് നന്ദിയോട് തന്നെ എൻ്റെ വാക്കുകൾ തുടങ്ങുകയാണ്. ഇങ്ങനെ ഒരു സംഘടന, സുഡർ എന്ന പേരിൽ ഒരു സംഘടന തുടങ്ങാൻ എനിക്കുണ്ടായ സാഹചര്യം, എൻ്റെ സ്റ്റുഡൻറ് ടൈമിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹപാഠിക്ക് ഉണ്ടായ ഒരു അനുഭവത്തിൻ്റെ പുറത്താണ് ഇങ്ങനെയൊരു തോട്ട് എൻ്റെ മനസ്സിൽ വന്നത്. എന്തുകൊണ്ട് ഇതിനെതിരെ നമ്മൾ പ്രവർത്തിച്ചുകൂടാ? സുഡർ എന്ന് പറയുന്ന സംഘടന 1989 തുടങ്ങുന്നത്. അതിന് വളരെ മുമ്പ് തന്നെ ഒരു early 80s എൻ്റെ ഒരു പ്രീ ഡിഗ്രി പഠനകാലത്ത് തന്നെ വളരെ വേദനിപ്പിക്കുന്ന ഒന്ന് രണ്ട് ഇൻസിഡൻസ് ഉണ്ടായി. അതൊരു പെൺകുട്ടിയായിരുന്നു അഫക്റ്റഡ് ആയത്. എൻ്റെ ഒരു കോളേജ് മേറ്റ്, ക്ലാസ്മേറ്റ് ആയ ഒരു പെൺകുട്ടിക്ക് ഇതുപോലെ ഒരു ഗാങ്ങിൽ ചെന്നുപെടാനുണ്ടായ ഒരു സാഹചര്യവും അതുകൊണ്ട് ആ കുട്ടിയുടെ ജീവിതം തന്നെ, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി ആയതുകൊണ്ട് എത്രത്തോളം മിസ്യൂസ് ചെയ്യപ്പെടാം എന്നുള്ള ഒരു രീതിയിലേക്ക് പോയി. അന്ന് നമുക്ക് ലഹരി വസ്തുക്കളോടുള്ള ഒരു അവയർനെസ് വളരെ കുറവുള്ള ഒരു കാലഘട്ടമാണ്. നമ്മൾ അറിയുന്ന ലഹരി വസ്തു എന്ന് പറയുന്ന മദ്യമാണെന്ന്. മറ്റുള്ള മയക്കുമരുന്നുകളെക്കുറിച്ചൊന്നും അത്രയൊന്നും ബോധവാന്മാരല്ല നമ്മളുടെ സമൂഹം, പ്രത്യേകിച്ച് ഇന്ത്യൻ സമൂഹം. പക്ഷേ എന്നിരുന്നാലും ഈ കുട്ടി ഒരു വിദേശിയുടെ സുഹൃത്ത് ബന്ധത്തിൽ അകപ്പെടുകയും അതുവഴിയെ ഇതിൻ്റെ ഉപയോഗത്തിൽ ചെന്നു പറ്റുകയും കൂടുതൽ ഡോസ് കിട്ടാനായി ഈ കുട്ടിയെ പല രീതിയിൽ ചൂഷണം ചെയ്യുകയും ചെയ്ത ഒരു അവസ്ഥ ഞാൻ യാദൃശ്ചികമായി അറിയാനിടയായാണ്. വളരെയധികം സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഉയർന്ന ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടിക്ക് ഈ സ്ഥിതി വന്നത്, അതും ഒരേ ഒരു മകൾ, വളരെ വേദനിപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന, തിരിച്ച് പ്രതികരിക്കാൻ അറിയാൻ മേലാത്ത ഒരു പ്രായത്തിൽ കണ്ടു നിൽക്കാനും കൂടെ സങ്കടപ്പെടാനും മാത്രമേ എനിക്ക് കഴിഞ്ഞിരുന്നുള്ളൂ ആ കാലഘട്ടത്തിൽ. ഇൻ early 80s ഒരു ടുവേർഡ്സ് എൻഡ് ഓഫ് 80 ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തമിഴ്നാട്ടിലേക്ക് എൻ്റെ പഠനബന്ധമായി പോയി. അവിടെ സിമിലർ സിറ്റുവേഷൻസ് വീണ്ടും വന്നപ്പോഴേക്കും പ്രായം കുറച്ചും കൂടി മുതിർന്നതുകൊണ്ട് അല്പം കൂടെ ധൈര്യം കിട്ടി. ഒരു പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ആയപ്പോൾ കുറച്ചുകൂടി ധൈര്യം സംഘടിപ്പിച്ച് ഞാൻ കരുതി ഇതിനെതിരെ എന്തെങ്കിലും പ്രവർത്തിക്കണം. കാര്യം അന്ന് ഇത് കുറച്ച്, അന്ന് ഒരാളുടെ പ്രശ്നമെന്ന് ഞാൻ കണ്ട് സങ്കടപ്പെട്ട കാര്യം കുറച്ചധികം കുട്ടികളിലേക്ക് ഇത് പ്രശ്നങ്ങളാവുന്നത് കണ്ടു നിൽക്കുമ്പോൾ എന്തെങ്കിലും പ്രതികരിക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് ചെറിയ തോതിൽ പ്രതികരിച്ചു തുടങ്ങിയത്. വളരെ മോശമായ പ്രതികരണം ഇതിൻ്റെ പെഡലേഴ്സിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടി. വധഭീഷണി, എന്നെ ഞാൻ താമസിച്ചിരുന്ന വീട്ടിലിട്ട് പൂട്ടി പുറത്തുനിന്ന്. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ സോഷ്യൽ പ്ലാറ്റ്ഫോംസിൽ പലതിലും ബ്ലഡ് ഡൊണേഷനും റോട്രാക്ട് അങ്ങനെയുള്ള സംഘടനകളിൽ വർക്ക് ചെയ്യുന്നതും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പലരും എന്നെ ഉപദേശിച്ചു, ഒറ്റയ്ക്ക് നീ ഇതിനോട് പോരാടാൻ ശ്രമിക്കരുത്, അത് ലൈഫിന് തന്നെ ഒരു ത്രെട്ടാകും. കുറച്ച് കൂട്ടുകാരെ കൂട്ടി നീ ഇതൊരു സംഘടനയായി എന്തെങ്കിലും ചെയ്യുക. അങ്ങനെയാണ് സുഡറിന്റെ തുടക്കം.
മാഡം, ഈ സുഡർ എന്നുള്ള പേര് തന്നെ വളരെ വിചിത്രമായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു തമിഴ് വാക്കാണ്. അപ്പോ ആ വാക്കും അത് ഒരു ഒറ്റയാൾ പ്രവർത്തനമല്ല എന്ന് ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ മാഡത്തിന് ഈ സുഡർ എന്നുള്ള ആ സൊസൈറ്റി അല്ലെങ്കിൽ സ്ഥാപനം വഴി എത്രത്തോളം ഒരു വനിതയ്ക്ക്, ഒരു സ്ത്രീ ഇതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു, അപ്പൊ അതിന് എത്രത്തോളം പിൻബലം ഈ സുഡറിനും അങ്ങേക്കും ലഭിക്കുന്നുണ്ട്?
അതെ, ഓക്കെ. ഇപ്പോഴും അത് ഒരു സംഘടന എന്ന് പറഞ്ഞ് കുറെ ആൾക്കാരുടെ സഹകരണം ഉണ്ടെങ്കിലും ഈ ഒരു ഫീൽഡ് കുറച്ച് റിസ്കിയാണ്. ആരും അങ്ങനെ ഒരു ലൈഫ് റിസ്ക് എടുക്കാൻ തയ്യാറല്ല പലപ്പോഴും. അതുകൊണ്ട് തന്നെ വാക്കാൽ തരുന്ന ഒരു സപ്പോർട്ട് കാര്യത്തോട് വരുമ്പോൾ ആൾക്കാർ വരാറില്ല, ഫിസിക്കലി വരാറില്ല. ഇപ്പോൾ ഒരിടത്ത് ഒരു പ്രോബ്ലം ഉണ്ട്, അതിലോട്ട് വരാനായിട്ടുള്ള താല്പര്യം പലപ്പോഴും പലരും എടുക്കാറില്ല. കാരണം ഇതിന് പുറകെ പെഡലേഴ്സിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് വന്ന അനുഭവം അവർക്ക് പേടി തോന്നുന്ന കാര്യങ്ങളാണ്. അവർക്ക് അങ്ങനെ ഒരു ലൈഫ് ത്രെട്ട് ഫേസ് ചെയ്യാൻ ഇഷ്ടമല്ല.
അവരെ നേരിടുക,
അതെ അതെ, അവരെ നേരിടുക എന്ന് പറഞ്ഞ നമ്മൾ അറിഞ്ഞായിരിക്കില്ല പലപ്പോഴും
സിറ്റുവേഷൻ.
അതെ, നമ്മൾ ഉറങ്ങി കിടക്കുമ്പോൾ നമ്മളുടെ വീട് പൂട്ടുവോ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വണ്ടി നിർത്തിയിരിക്കുന്ന നമ്മുടെ വണ്ടി ഡാമേജ് ചെയ്യോ അങ്ങനെ, അല്ലെങ്കിൽ നമ്മളുടെ കൂടെയുള്ള ഡ്രൈവറെ ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മളെ വേറെ ഏതെങ്കിലും രീതിയിൽ അപായപ്പെടുത്താൻ നോക്കുകയോ ഒക്കെ ചെയ്യുന്ന പല രീതികളിലാണ് നമുക്ക് റിസ്ക് വരുന്നത്. അപ്പോൾ പലപ്പോഴും പലരും വിചാരിക്കുന്നത് തമാശ രൂപേണെങ്കിലും പറയാറുണ്ട്, താൻ ഒറ്റത്തടിയാണ്, തനിക്ക് എന്തോ ആവാം, അന്ന് എനിക്ക് കല്യാണം ആയിരുന്നില്ല. ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾക്ക് കുടുംബവും കുട്ടികളും ഒക്കെ ഉള്ളതാ. ഈ കൂട്ടത്തിൽ ഞങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. നാളെ ഞങ്ങളുടെ കുട്ടിയെ കടത്തിക്കൊണ്ട് പോവുകയോ അല്ലെങ്കിൽ സ്ത്രീകളെ തന്നെ വീട്ടിലുള്ളപ്പോൾ അപായപ്പെടുത്താൻ ശ്രമിക്കുകയോ അവരേത് രീതിയും നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യും, നമ്മളെ ഡിസ്കറേജ് ചെയ്യാനായിട്ട്, ഇങ്ങനെ ഒരു എഫേർട്ട് ഒന്ന് പിന്തിരിപ്പിക്കാനായിട്ട്. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു ശക്തി വളർന്നു വരരുത്, അവർക്കെതിരെ ഒരു ശക്തി വരരുത്. എനിക്കത് ധൈര്യം തോന്നിയിരുന്നത് എനിക്കാകെ ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വഴിയെ പോകുക എന്നുള്ളതല്ലാതെ എനിക്ക് വേറൊരു പേടി തോന്നിയിരുന്നില്ല. കാര്യം എൻ്റെ കാഴ്ചപ്പാടിനോട് എനിക്ക് അത്രയധികം ഒരു ദൃഢമായ ഒരു തീരുമാനം ഉണ്ടായിരുന്നു, ഇതിനെതിരെ പ്രവർത്തിച്ചേ തീരുമെന്ന്.
മാഡം, ഞാൻ ചോദിക്കട്ടെ, ഞാൻ കേട്ടിട്ടുണ്ട് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പോലും ഇപ്പോൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു ഒളിത്താവളം എവിടെയുണ്ടെന്ന് അറിഞ്ഞാൽ, അത് കുട്ടികളാണെന്നൊക്കെ അറിഞ്ഞാൽ അങ്ങ് വളരെ ധൈര്യപൂർവ്വം അവിടെ ഇറങ്ങിച്ചെല്ലാറുണ്ടെന്ന്, എങ്ങനെ സാധിക്കുന്നു ഇത്?
ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ എൻ്റെ സ്റ്റുഡൻ്റ് ഏഞ്ചിൽ ഈ എഫേർട്ട് തുടങ്ങുമ്പം ഇതിന് അഫക്റ്റഡ് ആയ വ്യക്തിയുടെ ദയനീയമായ സാഹചര്യം കണ്ടു നിന്ന് എനിക്ക് എപ്പോഴും അതൊരു മനസ്സിലൊരു ബാക്ക് ഡ്രോപ്പായിട്ട് കിടപ്പുണ്ട്. ഇതിലോട്ട് പോയി ചെന്നെത്തിയ കുഞ്ഞ്, അത് ഏത് പ്രായക്കാരിയോ പ്രായക്കാരനോ ആയിക്കോട്ടെ, അധികം വൈകാതെ ആ പിക്ചറിലാണ് അടുത്തത് കാണുന്നത് ഞാൻ. അത് വിഷ്വലൈസ് ചെയ്യുമ്പം ധൈര്യം എവിടുന്നോ വരികയാണ്. നാളെ അത് ആവരുത്, ഇത് നാളെ എൻ്റെ വീട്ടിലെ ഒരു അംഗമാകാം.
മാഡം അവരെ കൺഫ്രണ്ട് ചെയ്യുന്നു, അങ്ങനെ നേരിടുന്നു.
അവരെ പോയി ഞാൻ അവരുടെ സ്ഥലത്തെത്തുകയും അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അവർക്ക് ട്രീറ്റ്മെൻ്റ് ആവശ്യമാണെങ്കിൽ അവരെ അവിടുന്ന് ട്രീറ്റ്മെൻറ്റിലേക്ക് എത്തിക്കുകയുമാണ് ചെയ്യുന്നത്. അതിന് വരുന്ന ചലഞ്ചസ് എന്താണെങ്കിലും വരുന്നിടത്ത് വെച്ച് കാണുക തന്നെ.
ഓക്കെ, അപ്പം അങ്ങൊരു വ്യക്തി എന്നുള്ള നിലയിൽ ഇങ്ങനെ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയായിട്ടുള്ളവർ അല്ലെങ്കിൽ അതിന് എക്സ്പോസ് ആവുന്ന ഈ കുട്ടികളെ ഇങ്ങനെ കൺഫ്രണ്ട് ചെയ്യുമ്പോൾ നിയമപാലകരും അല്ലെങ്കിൽ സമൂഹത്തിന്റെ നേതാക്കളായിട്ടുള്ളവരും പിന്തുണയ്ക്ക് എത്താറുണ്ടോ, സഹായത്തിന് എത്താറുണ്ടോ?
ഉവ്വ, തീർച്ചയായിട്ടും. ഈ ഒരു സംഘടന ഞാൻ തുടങ്ങുമ്പം ഞാൻ തമിഴ്നാട്ടിലായിരുന്നു. സുഡർ എന്ന് പറഞ്ഞ വാക്ക് കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ വെളിച്ചം എന്നൊരു വാക്ക് നമ്മൾ ചൂസ് ചെയ്തത് തന്നെ മെയിനായിട്ടും ഇത് ഡാർക്ക് ആൻഡ് ലൈഫ് ആണല്ലോ, ഇങ്ങനെ ഒരു ജീവിതപാതയിലേക്ക് പോകുന്ന ഒരു വ്യക്തിക്ക് ജീവിതം ഇരുളടഞ്ഞു പോവുകയാണ്. അതിലേക്ക് നമ്മൾക്ക് എത്തിക്കാൻ പറ്റുന്ന അല്പം ദീപനാളം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഒരു വർക്കിലേക്ക് പോകുമ്പം എന്ത് തടസ്സം വന്നു കഴിഞ്ഞാലും നമ്മളുടെ ആ ഒരു വെളിച്ചത്തെ നോക്കി, ഒരു ഇരുട്ടുള്ള ഒരു ടണലിൽ കാണുന്ന ആ വെളിച്ചത്തെ നോക്കി പോകുന്ന പാതയിൽ വരുന്ന ഒരു തടസ്സങ്ങളും ഒരു തടസ്സവുമായിട്ടും കാണാറില്ല എന്ത് സാഹചര്യത്തിലും. ഇപ്പം തമിഴ്നാട്ടിൽ ഇത് തുടങ്ങിയ സമയം നമ്മൾ ആദ്യം തന്നെ ഗവൺമെൻറ്റിലെ ഉള്ള ഉദ്യോഗസ്ഥരെ അപ്രോച്ച് ചെയ്തിരുന്നു, നമുക്ക് സഹകരണം സഹായം വേണമെന്ന് പറഞ്ഞിരുന്നു. നിയമപാലകരെ അപ്രോച്ച് ചെയ്തിരുന്നു. പൊളിറ്റിക്കൽ പവറിലുള്ളവരോട് നമ്മൾ നമ്മളുടെ ആവശ്യം പറഞ്ഞിരുന്നു. എല്ലാവരും വളരെ നല്ല തോതിൽ സഹകരണം തരികയാണ് ചെയ്തിരുന്നത്. അന്നത്തെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഉൾപ്പെടെ, പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ, മിനിസ്റ്റേഴ്സ്, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ തമിഴ്നാട്ടിൽ അന്നുണ്ടായിരുന്ന അൻപഴകൻ എന്ന് പറയുന്ന ആൾക്കാർ, കോളേജിൽ നിന്നുള്ള അതോറിറ്റീസ്, എല്ലാവരും ഞങ്ങളെ ഞങ്ങളാലാകുന്ന എല്ലാ സപ്പോർട്ടും തരും എന്നൊരു പിന്തുണ തന്നിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാനുള്ള ധൈര്യം കൂടി, ഏത് രീതിയിലും ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു പിന്തുണയുണ്ടായിരുന്നു. എൻ്റെ മെജോറിറ്റി ടൈമും തമിഴ്നാട്ടിലാണ് ഈ പ്രവർത്തനത്തിലേക്ക് നമ്മൾ ചെലവഴിച്ചത്.
ഞാൻ കേരളത്തിൻ്റെ പശ്ചാത്തലം ചോദിക്കുകയാണ്. അതായത് ഈ കൊച്ചു കേരളത്തിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ച് അതിൻ്റെ ചുറ്റുപാടുകൾ ഐസ്ക്രീം പാർലർ വഴിയും ഹൈ റേഞ്ചിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ കഞ്ചാവ് കൃഷി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ടാണോ ഇന്ന് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇത് പ്രബലപ്പെട്ട് വരുന്നുണ്ടോ?
ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ നമ്മൾ പുറമേ കാണുന്നില്ല, ഒരു അലയടങ്ങിയ ഒരു കടലിൻ്റെ ഒരു തോന്നൽ പുറമേ തോന്നുന്നുണ്ട്. പക്ഷേ ആഴത്തിൽ വളരെ നല്ല തോതിൽ തന്നെ വളരെയധികം വേരിറങ്ങിപ്പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുറമേ നമുക്ക് ഒരു സാധാരണ ജീവിതത്തിൻ്റെ ആംഗിളിൽ നിന്ന് നോക്കുമ്പം കാണുന്ന പോലെയല്ല. സ്റ്റുഡൻസിൻ്റെ ഇടയിൽ വളരെ പോപ്പുലർ ആയി കഴിഞ്ഞു ഇതിൻ്റെ പല പ്രോഡക്ട്സും പല രീതിയിൽ. ഒരു കാലത്ത് അതൊരു ഇഞ്ചക്ഷൻ മെത്തേഡിൽ നമ്മൾ കരുതിയിരുന്ന അത് മാറി ഇപ്പം മണക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു ഗുളിക രൂപത്തിലോ അല്ലെ പുകയുടെ രൂപത്തിലോ ഒക്കെ വളരെ ഈസിയായി കൺസ്യൂം ചെയ്യുന്ന പല പ്രോഡക്ട്സും പല കോസ്റ്റ് റേഞ്ചിൽ കിട്ടി തുടങ്ങി. അതിൻ്റെ അവൈലബിലിറ്റിയും വളരെയധികമായി. സ്റ്റുഡൻസ് തന്നെയാണ് ഇതിൻ്റെ കാരിയേഴ്സ്.
ഇപ്പൊ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്.
അതെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത് ഈസിലി അവൈലബിൾ ആണ്.
അതെ. അപ്പോ പൊതുവെ നമ്മളിപ്പോ കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ പൊതുവെ ഉണ്ടെങ്കിലും, നമ്മളിത് മനസ്സിലാക്കുന്നത് ഒരു ഇന്റർനാഷണൽ നെറ്റ്വർക്ക് ആണോ, അല്ലെങ്കിൽ ഇത് പ്രാദേശിക തലത്തിലാണോ ഇത് വേര് പിടിക്കുന്നത്? ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ മെക്സിക്കോ അർജന്റീന പോലെ രാജ്യങ്ങളിൽ വലിയ പ്രശ്നമായിട്ട്, വത്തിക്കാൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ സംസാരിക്കുമ്പോൾ, ഇപ്പോൾ പോപ്പ് ഫ്രാൻസിസ് ഇതിൻ്റെ ഒരു ശക്തമായ പ്രതിരോധിയാണ്, ഒരു അംബാസിഡറാണ് അദ്ദേഹം. ഹ്യൂമൻ ട്രാഫിക്കിംഗ് പോലെ തന്നെ മധ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവനാണ്. അപ്പോൾ അങ്ങയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇപ്പോൾ ഈ നമ്മൾ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ ഈ കൊച്ചു കേരളത്തിൽ പ്രവർത്തിക്കുന്ന മാഡത്തിന് എന്താണ് ഇതിൽ ഒരു ആഗോള നെറ്റ്വർക്കാണോ ഇതിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ ചെറിയ?
തീർച്ചയായിട്ടും മയക്കുമരുന്നെന്ന് പറയുന്നത് ഒരു ദേശത്തിൻ്റെ മാത്രമായിട്ടുള്ള ഒരു സംഭവമല്ല, ഇത് ആഗോളമായി തന്നെയുള്ള ഒരു പ്രശ്നമാണ്. അത് ഇന്ത്യയിലേക്ക് ഇപ്പം വളരെയധികം രൂക്ഷമായി കടന്നു വന്നിരിക്കുന്നു. പണമാണ് അതിന് മെയിനായിട്ടുള്ള ഒരു കാരണം. ഈസി മണി, ഇതിൽ നിന്ന് കിട്ടുന്ന ഈസി ആയിട്ടുള്ള ലാഭം, അത് എത്രത്തോളം കൺസ്യൂമേഴ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ള ആ ടാർഗറ്റ് ഇതിൻ്റെ മാഫിയയ്ക്ക് വളരെയധികം സക്സസ്ഫുള്ളി നേടാൻ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം നേരത്തെ ഇന്ത്യയുടെ മറ്റ് പല പോഷ് സംസ്കാരം എന്ന് വിശ്വസിക്കുന്ന ടൗണുകളിൽ ഉണ്ടായിരുന്ന രീതി പോയി. ഇപ്പം ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് ഡ്രഗ് കൺസംഷൻ ഉള്ളത് എന്ന് ഈ അടുത്ത കാലത്ത് ചില ലേഖനങ്ങളിൽ കൂടി വായിച്ചറിയാനിടയായ വേദനിപ്പിക്കുന്ന ഒരു സത്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്തുകൊണ്ട് നമ്മുടെ കൊച്ചു കേരളം, അതും ഏറ്റവും നല്ല സംസ്കാരം നമ്മൾക്കുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന നമ്മളുടെ കേരളത്തിൽ ഏറ്റവും അധികം കൺസെപ്ഷൻ എന്ന് പറയുന്ന ഒരു സത്യാവസ്ഥയെ നേരിൽ നമ്മൾ നഗ്നസത്യമായി കാണുന്ന ഒരു അവസ്ഥയിലാണിന്ന്.
നിങ്ങൾ ഇതുവരെ കേട്ടത് മയക്കുമരുന്ന് ദുരുപയോഗത്തിനെതിരെ പോരാടുന്ന സുഡർ എന്ന സംഘടനയുടെ സ്ഥാപക ശ്രീമതി ഗീതാ ജേക്കബുമായി ഫാദർ വില്യം നെല്ലിക്കൽ നടത്തിയ അഭിമുഖത്തിൻ്റെ ഒന്നാം ഭാഗം.